ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ന് മഹാനവമി. നാളെ വിജയദശമി ദിനത്തിൽ പുലർച്ചെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ചെന്നൈയ്ക്ക് സമീപം ട്രെയിനപകടം. മൈസൂരു ദർഭംഗ എക്സ്പ്രസും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. തിരുച്ചിറപ്പള്ളി ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ബംഗ്ലാദേശ് 3 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ഇന്ന് മഹാനവമി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഗ്രന്ഥപൂജയും ആയുധപൂജയും വെള്ളിയാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു. നാളെ പുലർച്ചെ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻ പറമ്പ്, ലക്കിടി കിള്ളിക്കുരിശിമംഗലം കുഞ്ചൻ സ്മാരകം, ചേർപ്പ്, തിരുവുള്ളക്കാവ് എന്നിവയടക്കം പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ എഴുത്തിനെടുത്ത് ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ഉത്തരേന്ത്യയിലും ഇന്നാണ് വിജയദശമി. മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. ഒട്ടേറെ കുരുന്നുകൾ സരസ്വതി പ്രസാദത്തിനായി മൂകാംബികയിലെത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് വിജയദശമി ആശംസകൾ നേർന്നു. അനീതിക്ക് മേൽ നീതിയുടെ വിജയം പ്രകാശിപ്പിക്കുന്ന ഉത്സവമാണ് വിജയദശമി എന്നവർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും വിജയവും നൽകുന്ന അവസരമായി വിജയദശമി മാറട്ടെ എന്ന് അവർ ആശംസിച്ചു. നവരാത്രിയുടെ സമാപനമായ മഹാനവമി പൂജയും ആഘോഷവും നാളെ നടക്കും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ ദസറ ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. നഗരത്തിലെ വിവിധ കോവിലുകളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സംഗീത നൃത്ത പരിപാടികൾക്കായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്.
ചെന്നൈയ്ക്ക് സമീപം കവരപ്പേട്ടൈ ഗുമ്മിടിപ്പൂണ്ടിയിൽ മൈസൂരു ദർഭംഗ എക്സ്പ്രസും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചു. ഏതാനും ബോഗികൾ പാളം തെറ്റിയെങ്കിലും വൻ ദുരന്തം ഒഴിവായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ട്രെയിനിന്റെ പാഴ്സൽ വാനിന് തീപിടിച്ചു. അഗ്നിസേനയെത്തി തീയണച്ചു. ഇന്നലെ രാത്രി 8:50 ദർഭംഗ എക്സ്പ്രസ് മറ്റൊരു പാളത്തിലേക്ക് കയറി അവിടെ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിൽ ഇടിക്കുകയായിരുന്നുവെന്ന് റെയിൽവേ കേന്ദ്രങ്ങൾ അറിയിച്ചു. അപകടത്തെ തുടർന്ന് ചെന്നൈ ഗുഡൂർ പാതയിലെ ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഷാർജയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. ലാൻഡിംഗ് ഗിയറിൽ തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കേണ്ടി വന്നത്. 2 മണിക്കൂറോളം ആകാശത്ത് ചുറ്റിപ്പറന്ന് പരമാവധി ഇന്ധനവും തീർത്തശേഷമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. അടിയന്തര സാഹചര്യം നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. 154 യാത്രക്കാരും വിമാന ജീവനക്കാരും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഉണ്ടായിരുന്നു. സംഭവത്തെപ്പറ്റി വിശദാന്വേഷണത്തിന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലെ ദേവ്ലാലി ഫീൽഡ് ഫയർ റേഞ്ചിൽ പരിശീലനത്തിനിടെ 2 അഗ്നിവീറുകൾക്ക് ജീവൻ നഷ്ടമായി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയും പശ്ചിമബംഗാൾ സ്വദേശിയുമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സൈനിക കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭിന്നശേഷിക്കാരുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ഉപയോഗം അവലോകനം ചെയ്യണമെന്നും മെച്ചപ്പെടുത്തണമെന്നും മുഴുവൻ ഡിജിറ്റൽ പേയ്മെന്റ് സേവനദാതാക്കൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. സ്വാപ്പിംഗ് മെഷീനുകൾ ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റണമെന്നും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു. 2024-25 സാമ്പത്തിക വർഷം ഇതുവരെ 13,57,000 കോടി രൂപയിലധികം പ്രത്യക്ഷ നികുതി ആദായ നികുതി വകുപ്പ് പിരിച്ചെടുത്തു. ഇതിൽ 7,00,000 കോടിയിലധികം രൂപയുടെ വ്യക്തിഗത ആദായ നികുതിയും 6,00,000 കോടിയിലധികം രൂപയുടെ കോർപ്പറേറ്റ് നികുതിയും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്രം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സ്കീം ഇന്നൊവേറ്റീവ് പദ്ധതികൾക്ക് കീഴിൽ പുരപ്പുര സൌരോർജ്ജ സാങ്കേതിക വിദ്യകൾ, ബിസിനസ് മോഡലുകൾ, സംയോജന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ 500 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച PM ഇന്റേൺഷിപ്പ് പദ്ധതിക്കായി ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യാം. PM ഇന്റേൺഷിപ്പ് .mca.gov.in എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ 21-നും 24-നും ഇടയിൽ പ്രായക്കാരായവർക്ക് അപേക്ഷിക്കാം. ലാവോ പിഡിആറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക ചർച്ച നടത്തിയെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം ഇന്ത്യ തള്ളി. ഇത്തരത്തിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. കാനഡയുമായി മികച്ച ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കാനഡയിലെ ഇന്ത്യാവിരുദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തടയാതെ ബന്ധങ്ങൾ മെച്ചപ്പെടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക ആർത്രൈറ്റിസ് ദിനം. ആർത്രൈറ്റിസിനെക്കുറിച്ചും മറ്റ് അസ്ഥി പേശി രോഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഒക്ടോബർ 12 ലോക ആർത്രൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ആർത്രൈറ്റിസ് നേരത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും എയിംസിലെ റൂമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ ഉമാകുമാർ ആകാശവാണിയോട് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി തളിയിൽ മഹിളാ മോർച്ചയുടെ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് കേസരി ഭവനിൽ സാംസ്കാരിക സമ്മേളനത്തിലും കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത മുൻനിർത്തി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഞ്ചേശ്വരം കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ ദുഷ്പ്രചാരണം നടക്കുകയാണെന്ന് പാർട്ടി ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ പി കൃഷ്ണദാസ് ആരോപിച്ചു. കെട്ടിച്ചമച്ച കേസായതുകൊണ്ടാണ് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയതെന്നും അതിനെതിരായ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണ വേലകൾ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലാണെന്നും കൃഷ്ണദാസ് കൊച്ചിയിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ദുബായിൽ വനിതാ 2020 ലോകകപ്പിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പാകിസ്ഥാനെ 9 പരാജയപ്പെടുത്തി. നാളെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ബുധനാഴ്ച ബംഗളൂരുവിൽ ആരംഭിക്കുന്ന ഇന്ത്യ ന്യൂസിലാന്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നായകനാകുന്ന 15 ടീമിൽ പരിക്കുമൂലം വിശ്രമത്തിൽ കഴിയുന്ന മുഹമ്മദ് ഷമി ഉൾപ്പെട്ടിട്ടില്ല. ബംഗ്ലാദേശിനെതിരെ കളിച്ച ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ഇന്ത്യ ന്യൂസിലാന്റിനെതിരെയും ടീമിനെ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ടെസ്റ്റ് ടീം ഉപനായകനായി ജസ്പ്രീത് ബുംറയും തിരികെയെത്തിയിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിന് 2 വിജയം. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് എഫ്സിയെ 2 അവർ തോൽപ്പിച്ചത്. ഇതോടെ 7 നിന്ന് കൊമ്പൻസിന് 9 ലഭിച്ചു. ഇതുവരെ ലീഗിൽ ജയിക്കാൻ കഴിയാത്ത തൃശൂരിന് 7 നിന്ന് 2 മാത്രമാണ് ലഭിച്ചത്. ഇന്ന് കാലിക്കറ്റ് എഫ്സി മലപ്പുറം എഫ്സിയെ നേരിടും. വൈകിട്ട് 7 കോഴിക്കോട് ഇഎംഎസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 53rd കല്ലട വള്ളംകളി ഉച്ചകഴിഞ്ഞ് മൺറോത്തുരുത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇരുട്ടുകുത്തി എബി, വെപ്പ് എബി വിഭാഗങ്ങളിൽ 15 വള്ളങ്ങളും അലങ്കാര വള്ളങ്ങളും പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് 3 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് രാത്രി 7 ഹൈദരാബാദിലാണ് മത്സരം. 2 ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന മുഹമ്മദ് അബ്ദുറഹ്മാന്റെ അലമീൻ പത്രത്തിന് ഇന്ന് 100 തികയുന്നു. 100 വർഷത്തിൽ അലമീൻ ന്യൂസ് എന്ന പേരിൽ പത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരമദിനമായ നവംബർ 23 മലപ്പുറത്തുനിന്ന് ആരംഭിക്കുമെന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രസ്റ്റ് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് കോഴിക്കോട്ട് അറിയിച്ചു. മഹാകവി വള്ളത്തോളിന്റെ ആശംസ കവിതയോടെ 1924 ഒക്ടോബർ 12 കോഴിക്കോട് നിന്ന് അലമീൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ 2 വികസനത്തിന്റെ ഭാഗമായി 14 നില ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ നിർവ്വഹണ ഏജൻസിയായ വാപ്കോസിനും കരാറെടുത്ത മലാനി കൺസ്ട്രക്ഷൻസിനും തുല്യ ഉത്തരവാദിത്വമുണ്ടെന്ന് യോഗം വിലയിരുത്തി. കേരള സമൂഹത്തിന്റെ വളർച്ചയിലെ പതാകവാഹകരായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാലയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. വയനാട് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 3 പോലീസുകാരുടെ കുടുംബങ്ങൾക്ക് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വാങ്ങി നൽകുന്ന സ്ഥലത്തിന്റെ ആധാരം ഇന്ന് മീനങ്ങാടി ടൌൺഹാളിൽ കൈമാറും. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇവർക്ക് വീടുകൾ വെച്ച് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂരിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. ഇന്നലെയാണ് നവീകരിച്ച ആന പുനരധിവാസ കേന്ദ്രം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് മഹാനവമി. നാളെ വിജയദശമി ദിനത്തിൽ പുലർച്ചെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ചെന്നൈയ്ക്ക് സമീപം ട്രെയിൻ അപകടം. മൈസൂരു ദർഭംഗ എക്സ്പ്രസും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. തിരുച്ചിറപ്പള്ളി ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരും. 8 ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ബംഗ്ലാദേശ് 3 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.